ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ ഷോ അത് ഇപ്പോൾ മൂന്നാമത്തെ വർഷം പിന്നിടുകയാണ്. ഒട്ടേറെ വിഷയങ്ങൾ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിനെല്ലാം നല്ലതായ പ്രതികരണങ്ങളാണ് ലഭ്യമായത്. സമൂഹത്തിൽ നടക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾക്ക് നമ്മുടെ കൂട്ടായ ചർച്ചയിലൂടെ പല പല ഉത്തരങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇതുമൂലം തന്നെ പലർക്കും പല വിധത്തിലുള്ള പ്രയോജനങ്ങൾ ലഭ്യമായി എന്ന നമുക്ക് മെസ്സേജുകളും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് വിവിധതരം പ്ലാറ്റ്ഫോമുകളിലൂടെയും ലഭ്യമാകുന്നതാണ്. ആ പ്ലാറ്റ്ഫോമുകളുടെ ലിങ്ക് ഇതിന് കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ആദ്യ അവസാനം വരെ നിങ്ങൾ പൂർണ്ണമായി കേൾക്കണം. കാരണം ഇത് നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഭയാനകമായി പിടിമുറുക്കുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൊതു ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിലാണ് എന്ന് പറയാം. പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മൾ ചില വാർത്തകൾ കേൾക്കുന്നു. അത് നമ്മെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആരോഗ്യ പ്രവർത്തകരല്ല. സാധാരണ കേരളത്തിൽ ജീവിക്കുന്ന നിങ്ങളെപ്പോലെ ഓരോ പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്ന വിഷയം അതിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ന്യൂനതകൾ സംഭവിച്ചേക്കാം. അത് ഒരു ഭരണകൂടത്തെയോ മറ്റൊരാളെയോ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല. യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയണം. പൊതുജന സമക്ഷത്തു നിന്ന് അത് കേൾക്കുകയും വേണം. ഒപ്പം തന്നെ അധികാരികൾ ഈ വിഷയത്തിന്മേൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളുകയും വേണം എന്ന് ഞങ്ങൾ ആശിച്ചുകൊണ്ട് ഈ വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നാം ഈ അടുത്ത കാലത്ത് കേട്ടു, ഒരു പെൺകുട്ടി, 19-20 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ പേവിഷബാധ ഏറ്റുമരിച്ചു. എല്ലാ വാക്സിനേഷനും അവൾ എടുത്തിരുന്നു. അതായത് എത്ര ഡോസ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടോ അത്രയും ഡോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും അവൾക്ക് പേവിഷബാധ ഏറ്റുമരിച്ചു. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതിയിരിക്കവേ അതിനെ തുടർന്ന് 1, 2, 3 എന്നിങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഇവിടെയെല്ലാം തന്നെ വാക്സിനേഷൻ എടുത്ത വ്യക്തികളാണ് പേവിഷബാധ ഏറ്റ് മരിച്ചത്. എൻ്റെ അറിവിൽ 137 വർഷമായി നമുക്ക് പേവിഷബാധയ്ക്ക് എതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ചിട്ട്. ഈ 137 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഇയേഴ്സാണ്. കാരണം അതിഭയാനകമായ പേവിഷബാധ എന്നുള്ള വിപത്തിനെ ചെറുക്കുന്ന ലൂയി പാസ്റ്റർ കണ്ടെത്തിയ ആ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് ജനകോടികൾ ഭീകരമായ ആ മരണത്തിൽ നിന്ന് രക്ഷ നേടി. അതിൻ്റെ പരീക്ഷണങ്ങൾ, തുടർ പരീക്ഷണങ്ങൾ, ഇപ്പോൾ നമ്മുടെ ലോക ആരോഗ്യ സംഘടനകൾ പറയുന്നത് ഏറ്റവും മികച്ചതായ വാക്സിനാണ് ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ എന്നിട്ടും ഈ പേവിഷബാധ, ഈ കുത്തിവയ്പ്പ്, പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത വ്യക്തികളിൽ എങ്ങനെ വരുന്നു? അതിന് പല റീസൺസും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ നാം ഓരോരുത്തരും ഒരു നായയുടെ കടികിട്ടിയാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാമായി, അതോടുകൂടി ആ വ്യക്തി രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത ആളിനും ഈ രോഗം, മാരകമായ മരണമെന്ന് വിളിക്കപ്പെടുന്ന പേവിഷബാധ ഏൽക്കുന്നു. ഇത് അത്യന്തം ഭയാനകമായ കാര്യമാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ വിഷയമാണ് പറയുന്നത്. ഇവിടെ പറയുമ്പോൾ എനിക്ക് ലക്ഷ്മിയോട് ചോദിക്കാനുള്ളത്, പേവിഷബാധ എന്ന് പറയുന്നതിൽ നമ്മൾ രണ്ടുപേരും പേവിഷബാധയ്ക്കെതിരെ മുമ്പ് ഈ അടുത്ത കാലത്ത് തന്നെ ഇഞ്ചക്ഷൻ എടുത്തു. അതായത് അതിൻ്റെ കാര്യം ലക്ഷ്മി പറയും, എങ്ങനെയായിരുന്നു ഞങ്ങൾ എടുത്തതെന്ന്.
അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ വീട്ടിൽ ഒരു തെരുവനായ, തെരുവനായാണ് അത്, എങ്ങനെയോ അകത്ത് കയറിപ്പറ്റി. പക്ഷെ അത് എന്താ അവസാന സ്റ്റേജിലായിരുന്നു, അതിന് കുറച്ച് ടൈമും കൂടെ ഇനി അതിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതയൊക്കെ വന്നിട്ട് അത് മരണപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അത് പുറത്തോട്ട് ഞങ്ങൾ ആട്ടിപ്പയച്ചു, അങ്ങ് മാറ്റി കുറച്ച് പുറത്ത് പോയതിന് ശേഷമാണ് അത് പോയത്. എങ്കിലും അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അതയൊക്കെ വീണു. അപ്പം
ഞങ്ങൾ
ആഹാരം കൊടുക്കാൻ ശ്രമിച്ചു, അത് ക്ഷീണിച്ച്, ഭക്ഷണമൊന്നും കിട്ടാതെ ക്ഷീണിച്ച് വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആഹാരം കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ആഹാരം വെള്ളവും കണ്ടപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഒന്ന് റിയാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു സംശയമായി, ഇനി ഇതിന് അങ്ങനെ രോഗം വന്ന് മൂർച്ഛിച്ചിട്ട് വന്നതാണോ എന്ന്. അതിന് തൊട്ട് മുൻപായിട്ട് ഒരു ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ ഒരു ഒരു പഞ്ചായത്ത് അപ്പുറത്തുള്ള ഒരാളിന് പേവിഷ ബാധ വന്ന് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ പുള്ളിക്കാരൻ മരിച്ചതിൻ്റെ റീസൺ, പുള്ളിക്കാരൻ പോയി ചെന്ന് വാക്സിൻ എടുത്തില്ല, വാക്സിൻ എടുക്കാതെ പട്ടിയോ എന്തോ കഴിച്ചിട്ട് വാക്സിൻ എടുക്കാതിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു മരണപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്താ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് പേര്, അവരുടെ ഫാമിലി എല്ലാവരും പോയി ചെന്ന് പ്രതിരോധ വാക്സിൻ എടുത്തു. അപ്പം അങ്ങനെ ഒരു എന്താ ഹൊറിബിളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നടന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പേടിയായി, എന്തായാലും വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞങ്ങൾ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത്, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ പോയി ചെന്ന് വാക്സിൻ എടുത്തു. അതിനോടൊപ്പം ആദ്യ വാക്സിൻ, പിന്നെ മൂന്ന് സ്റ്റേജ് ആയിട്ട് പിന്നെ ബാക്കി വാക്സിൻസ്, അങ്ങനെ മൂന്ന് സ്റ്റേജ് ആയിട്ട് ഞങ്ങൾ പോയി ചെന്ന് വാക്സിൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻസും അതെല്ലാം ഉണ്ടായിരുന്നു, തരിപ്പ്, അതുപോലെ ചെറിയ പനിയെ.
എങ്കിലും നമുക്ക് തോന്നുന്നത് ഈ വാക്സിൻ എടുത്തല്ലോ ഇനി ഓക്കേ ആണെന്ന്.
അതെ, നമ്മൾ വിചാരിക്കുന്നത് ഈ മുൻപ് എന്താ പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇപ്പോൾ ഒന്നും അത് അങ്ങനെ ഒരു വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സിനിമകളും ഇല്ല. കാര്യം നമ്മുടെ നാട്, നമ്മുടെ നാട്ടിൽ ഉള്ളൊരു പൊതുവിലുള്ളൊരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേവിഷബാധ ഇനി ആർക്കും വരില്ല, ആരും പേവിഷബാധ വന്ന് മരിക്കില്ല, അങ്ങനെ ഒരു ഒരു വളരെയധികം ഒരു ഉറച്ച ഒരു ഉറപ്പ് നമുക്ക്. വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ, പക്ഷേ ഈ അടുത്തായിട്ട് ഇപ്പോൾ ഈ വാർത്തകളിൽ വന്നതല്ലാണ്ട് തന്നെ ഞാൻ ഒരു 3-4 വർഷം മുമ്പ് നമ്മളൊരു മരണം ഇതുപോലെ പേവിഷബാധ വന്നൊരു പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പോൾ നമ്മൾ വിചാരിച്ച് പേവിഷബാധ വന്ന് ഇപ്പോഴും മരണം നടക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ ക്യൂരിയോസിറ്റിയോട് ചോദിച്ചായിരുന്നു. കാര്യം അങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്തടുത്തായിട്ടൊക്കെ ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതും ഈ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മളും ഒക്കെ വാക്സിൻ എടുത്തവരാണ്. ഈ പട്ടിക്ക് എന്തെങ്കിലും ഒരു സംഭവം അതുണ്ടായിരുന്നു, ആ വൈറസ് നമുക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വാക്സിൻ എടുത്തിട്ടൊന്നും ഒരു ഗുണവും ഇല്ല എന്ന് കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തൊരു ഞെട്ടലി തന്നെയാണല്ലേ.
അതെ ലക്ഷ്മി, അത് പറയട്ടെ. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഇങ്ങനെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും കടിച്ച പട്ടി അല്ലെങ്കിൽ പൂച്ച മാന്തിയത് അത് കാര്യമാക്കാതെ വെച്ചോളൂ, വീട്ടിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാക്സിനേഷൻ എടുക്കാത്തവരിലാണ് ഇങ്ങനെ
സംഭവിക്കുന്നത്
എന്ന് വെച്ചാൽ, ആ അതേ പൂച്ച മാന്തിയ പലർക്കും വാക്സിനേഷൻ എടുത്തിട്ട് പേവിഷബാധ ഏറ്റിട്ടില്ല. അത് നമ്മൾ പറയണം, പേവിഷബാധയ്ക്ക് എതിരെ ഉപയോഗിക്കുന്ന വാക്സിനേഷൻ എല്ലാം മോശമാണെന്നൊന്നും ഇവിടെ അഭിപ്രായമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ പേപ്പട്ടി കടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവാത്ത എത്രയും പേരെ എനിക്കറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പട്ടി തന്നെയാണ്, നമുക്കറിയാം, അത് കടിച്ചിട്ടുണ്ട്. പക്ഷെ അവർ വാക്സിനേഷൻ ചെയ്തു, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് മാത്രമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ സംശയം വരുന്നത് ഈ മുഖത്തോ കയ്യിലോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സ്ക്രാബ് വൈറസ് പെട്ടെന്ന് തന്നെ തലച്ചോറിലെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ആ വാക്സിനേഷൻ്റെ പീരീഡ് അവരെത്തിരി വൈകി പോവുകയോ എടുക്കാനേ ഒന്നും, ചിലർ 10 ദിവസമൊക്കെ നിരീക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇത് തലച്ചോറിലെത്താനുള്ള സാധ്യത എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വാക്സിനേഷന് ചിലപ്പം ചില പ്രശ്നങ്ങൾ, അവർ പറയും ഞാൻ വാക്സിനേഷൻ നടത്തി എന്നിട്ടാണ് ഇത് ആ വിഷയം വന്നതെന്നൊക്കെ അവരുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ അതല്ല, ഇത് കൃത്യമായ രീതിയിൽ ആദ്യം മുതലേ വാക്സിനേഷൻ ചെയ്തു പോയിട്ടും ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിലാണ് ഇതിൻ്റെ ഭീകരത വരുന്നത്. അധികൃതരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവരെല്ലാം കൃത്യമായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ, ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ മാനിച്ചു പോയിട്ടും ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വാക്സിനേഷൻ ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വാക്സിന് അത്ര കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ഇതിന് നമുക്കൊരു ഇത്തരം ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഈ പറയുമ്പോൾ ഇത് പലരുടെയും ഉള്ളിലെ ചോദ്യമാണ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതായത് ഇത്രയും നാളും
ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ചെന്ന് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായി, ആ വാക്സിൻ കഴിഞ്ഞല്ലോ എന്ന്. ഇപ്പോൾ ഇനി അടുത്ത് പുതുതായിട്ട് ഒരു കടിയേൽക്കുന്ന ഒരാളിന് ഈ സമാധാനം കിട്ടില്ല, കാര്യം അവൻ്റെ മുന്നിലുള്ള ചിത്രങ്ങൾ വേറെയാണ്, വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് മറുപടി തരേണ്ടത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരാണ്. കൃത്യമായ അന്തരീക്ഷത്തിലല്ല ഈ വാക്സിൻ സൂക്ഷിച്ചിരുന്നത് എന്ന് ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഈ വാക്സിനേഷൻ, ഈ വാക്സിനെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ, ന്യൂനതകൾ എന്തെങ്കിലും തരത്തിൽ, അത് എന്താണെന്ന് അറിയില്ല,
അങ്ങനെ
എന്താണ്
അതിനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ
അത് ആരോഗ്യ വകുപ്പാണ് ഇത് പറയേണ്ടത്. അല്ല, ആരോഗ്യ വകുപ്പ് ഇതിന് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് അല്ലെങ്കിൽ മാറി നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കുള്ളിലുള്ള ആ ഭീതി മാറുന്നില്ല, ആശങ്ക മാറുന്നില്ല. ആരോഗ്യ പ്രവർത്തകരുടെ ലക്ഷ്യം എന്താണ്? ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സഡനായിട്ടുള്ള നടപടികൾ എടുക്കുകയാണ്, എന്താണ് വന്ന പാളിച്ചെന്ന് മനസ്സിലാക്കുകയാണ്. അത് അത് എത്രത്തോളം, ആദ്യം ഒരു ഇൻസിഡൻ്റ് നടക്കുന്നു, രണ്ടാമതൊരു ഇൻസിഡൻ്റ്, മൂന്ന് കേസ് ഇപ്പോൾ എൻ്റെ അറിവിൽ വന്നിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥിതിക്ക് മൂന്ന് കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഭീതിജനകമായിട്ടുള്ളൊരു കാര്യമാണ്, അത് അല്ലാതിരിക്കാൻ, അല്ലാതെ പറയാൻ വയ്യ. പല ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും അവർക്കും അവരുടെ ഉള്ളിൽ ഇത്തരം ഒരു ആശങ്ക നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന വാക്സിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിൽ എന്നുള്ള കാര്യം, ഇതെല്ലാം ജനങ്ങൾക്കുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളിൽ ഇത് കുഴപ്പമില്ല, ഇത് നിങ്ങൾക്കുണ്ടായ ഒരു പാളിച്ചയാണ്, അല്ലെങ്കിൽ ആ വ്യക്തികൾക്കുണ്ടായ പാളിച്ചയാണ്, അല്ലെങ്കിൽ ഈ വാക്സിൻ്റെ പാളിച്ചയാണ്, അത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഞങ്ങൾ അത്തരം ബാച്ചിലുള്ള വാക്സിനേഷൻ അങ്ങനെ വാക്സിൻസ് എല്ലാം മാറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി അത് സർക്കാരിൻ്റെ പക്ഷത്തു നിന്ന് കിട്ടുമ്പോഴാണ് ജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു പാനിക്കായിട്ടുള്ള ഒരു അവസ്ഥ ഒന്ന് മാറിക്കിട്ടുന്നത്. മാത്രമല്ല, ഈ പേവിഷബാധ കുതിച്ചു കയറുകയാണ് കേരളത്തിൽ. കാര്യം എന്താണ്? തെരുവ് നായ്ക്കളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. ലക്ഷ്മി കേട്ടതാണ് ഈ അടുത്ത കാലത്ത് ഒരു നായയെ വന്ധ്യീകരണം ചെയ്യിക്കാൻ
കൊണ്ടുവരുന്നത്. അത് എന്താ, വന്ധ്യീകരണത്തിനായിട്ട് ഈ തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ട് വന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടില് എവിടെയെങ്കിലും കുറച്ച് തെരുവ് നായ്ക്കൾ ഉണ്ടെങ്കിൽ വണ്ടിയിൽ വരുന്നു, തെരുവ് നായ്ക്കളെ കൊണ്ടുവന്നു വന്ധ്യീകരണം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നാക്കുന്നു. അങ്ങനെ ഒരു ഒരു ഹോട്ടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തെരുവ് നായ ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ആ പട്ടി ജീവിച്ച് പോകുന്നത്. അപ്പൊ ഇവനെയും പിടിച്ചുകൊണ്ട്, അല്ല ഇവളെയും പിടിച്ചുകൊണ്ട് പോയി വന്ധ്യീകരണത്തിനായിട്ട് കൊണ്ടുപോയി, ഇത്ര ടൈം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നാക്കി. ഇപ്പൊ പുള്ളിക്കാരി അഞ്ചു മക്കളുമായിട്ട് ഇങ്ങനെ സുഖമായിട്ട് അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്.
അതായത് ആ വന്ധ്യീകരണം എന്ന് പറയുന്ന കാര്യം കൊണ്ടുപോയി തിരിച്ചു വിട്ടപ്പോ അത് കൃത്യമായ രീതിയിൽ നടന്നില്ല. അപ്പോ തെരുവ് നായ്ക്കളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇപ്പൊ ആറ് തെരുവ് നായ്ക്കളായി ഇവരും കൂടെ കൂട്ടി ചേർത്ത്.
നമുക്ക് തെരുവ് നായ്ക്കളെ കൊല്ലണമെന്ന് ഞാൻ ഒരിക്കലും അഭിപ്രായം, ഒരു ജീവികളെ അങ്ങനെ കൊന്നൊടുക്കാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ ഈ എണ്ണം വർദ്ധിക്കുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം തിരുവോരങ്ങളിൽ ഒരുപാട് ഭക്ഷണമുണ്ട്, കാര്യം ഹോട്ടലുകളിൽ പണ്ടത്തെ പോലെ പട്ടിണി കേരളമൊന്നുമല്ല നമ്മളിപ്പോൾ, എല്ലാവർക്കും ഭക്ഷണം കൂടുതലാണ്. അപ്പോൾ തെരുവ് നായ്ക്കൾക്കും അതുപോലുള്ള ജീവി ജാലങ്ങൾക്കും, പണ്ടൊക്കെ പെരിച്ചാഴിയൊക്കെ പോകുന്നതാണ്ട കുഞ്ഞായിരുന്നു, ഇപ്പോഴൊക്കെ തടിച്ചു കൊഴുത്ത് നടക്കാൻ വയ്യാത്ത രീതിയിൽ തെരുവിൽ രാത്രി സമയത്ത് ഈ പെരിച്ചാഴി എലികളൊക്കെ കടന്നു പോകുന്നത്, അത്രത്തോളം ഭക്ഷണമാണ്. പട്ടികളൊക്കെ തെരുവുകെട്ടുകളെ എല്ലാം തോരുമൊന്നുമല്ല, തടിച്ച് കൊഴുത്ത് ആരെ വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ള, നമ്മൾ പലപ്പോഴും പല CCTV ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ വന്ന് കുട്ടികളെയും മറ്റും ആക്രമിക്കുന്നത്. നമ്മളെ വിഷയം അതല്ല ഈ, എന്നാൽ ആ വിഷയം ഇതിൽ വരുന്നുണ്ട്.
കാര്യം വണ്ടിയൊക്കെ നമ്മൾ ഓടിച്ചു പോകുമ്പോഴത്തേക്ക് അറിയാം തെരുവ് നായ്ക്കളുടെ ശല്യം എത്രത്തോളം ഭീകരമാണെന്ന്. കാര്യം നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെ റോഡിലോട്ടെടുത്ത് ചാടി വളരെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഈ തെരുവ് നായ്ക്കളുടെ എണ്ണം ഇത്രയും കൂടുന്നത് കൊണ്ട്.
അതുകൊണ്ടാണ് ഈ എനിക്ക് തോന്നുന്നു പേവിഷബാധ എന്ന് പറയുന്ന കാര്യം ഇന്ന് നമ്മുടെ നാട്ടില് നമുക്ക് നിർമാർജ്ജനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ തെരുവ് നായ്ക്കള് ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ വൈറസ്, ഈ സ്ക്രാബ് വൈറസ് ഇങ്ങനെ ഇവരിലൂടെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കും. തെരുവ് നായ്ക്കൾ മാത്രമല്ല, ഈ പൂച്ചകൾ വലിയ വില്ലന്മാരാ. കാര്യം ഞൊടിയുടെ കൊണ്ട് പുറത്തോട്ടെങ്ങാനും പോയിട്ട് വരും, തിരിച്ചു കയറി വരും. പക്ഷെ ഇവൻ പോയിട്ട് അവിടെ കടിയൊക്കെ കൂടിയിട്ട് ആയിരിക്കും അവൻ വരുന്നത്. ഇവിടെ വീട്ടിൽ വന്ന് കുട്ടികളെ മാന്തും നക്കും ഇതെല്ലാം ചെയ്യും. ഇതിലൂടെയും പേവിഷബാധ പലർക്കും ഏൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇത്രയാണ്. ചിലപ്പോൾ ഇങ്ങനെ പട്ടിയോ പൂച്ചയോ ആകസ്മികമായിട്ട് കടിക്കാൻ മാന്ത ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് മനസ്സിൽ പറയുന്നത് കുഴപ്പമില്ല, അവിടെ പോയി ഇതിൻ്റെ വാക്സിനേഷൻ എടുത്താൽ ഇത് മാറുമല്ലോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ വാക്സിനേഷൻ ചെയ്തവരിൽ ഇത് വരുമ്പോൾ ഇതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ
ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം ആകുമായിരുന്നു എന്നാണ് ഞങ്ങളുടെ പക്ഷം. ഈ ഒരു കാര്യത്തെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞങ്ങൾ വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് ഒട്ടും തന്നെ മോശമല്ല. ഒരു എന്താണ് കാരണം എന്നുള്ളത് അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അധികം വൈകാതെ തന്നെ ഇതിനുള്ള ഉത്തരം അവരിൽ നിന്ന് ലഭ്യമാകുമെന്നും നമ്മുടെ ഈ പൊതുസമൂഹത്തിലുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണ ഈ ഇതുണ്ട്. ലക്ഷ്മിക്ക് അറിയുമോ ഈ വാക്സിനേഷൻ എങ്ങനെ കൊടുത്തു അവർ? പിന്നെ പേളവി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില വ്യാജ വൈദ്യന്മാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്, ഈ വാക്സിനേഷൻ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ പറഞ്ഞുകൊണ്ട് വരും. ഒരിക്കലും അല്ല, ഈ കഴിഞ്ഞ 137 വർഷമായിട്ട് കോടിക്കണക്കിന് മനുഷ്യ ജീവനുകൾ രക്ഷിച്ചു തന്നാണ്. ഇപ്പൊ എന്തോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും സംശയമല്ലേ ഉള്ളത്?
മരണം നടന്ന് അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരും അങ്ങനെയും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മളെ പോലെ തന്നെ പലർക്കും ഈ ഒരു ഡൗട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇത് ഈ പറഞ്ഞ മാതിരി എന്താ സമയം തെറ്റി തലയിലോ അല്ലെങ്കിൽ വായിലോ കഴുത്തിലോ അങ്ങനെയുള്ള ഭാഗത്താണ് കടിച്ചത്, അതിന്റെ അത്രയും ടൈമിനുള്ളിൽ പോയി ചെന്ന് വാക്സിൻ എടുക്കാത്തത് കൊണ്ടാണോ സംഭവിച്ചത്? അത് എന്തുകൊണ്ടാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് മറ്റുള്ളവര് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. കാര്യം ഇനി ഇതുപോലെ തന്നെ എന്താ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തായാലും പട്ടി കടിക്കാതായിരിക്കും എന്ന് വിചാരിക്കേണ്ട. നമുക്ക് വീട്ടിൽ വളർത്തുന്നതായാലും പുറത്തുള്ളതായാലും പട്ടി കടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വാക്സിന് വിശ്വസിച്ചാണല്ലോ ജനങ്ങൾ പോയി എടുക്കുന്നത്. ഇത് കൊണ്ട് താൻ രക്ഷപ്പെടില്ല എന്നുള്ളൊരു ഭീതി അവരുടെ ഉള്ളിലുണ്ടായാൽ അത് മാറ്റാനുള്ള ഉത്തരവാദിത്വം എന്തായാലും നമ്മുടെ ആരോഗ്യ വകുപ്പിന് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും.
തീർച്ചയായിട്ടും അതുണ്ടാവും ലക്ഷ്മി. കാര്യം കാര്യക്ഷമമായ ഒരു ഭരണകൂടം നമുക്ക് കേരളത്തിന് തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടായിരുന്നു. കാര്യം അത് പാർട്ടിയെ ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്, ഇത്തരം ആരോഗ്യ കാര്യങ്ങളിൽ കൃത്യമായ ബോധവൽക്കരണവും കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണകൂടം നമുക്ക് എപ്പോഴും ഉണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ ഈ നടന്ന വിഷയങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ക്ലാരിഫിക്കേഷൻ അവരിൽ നിന്ന് കിട്ടാൻ വൈകുന്നതാണ് പലപ്പോഴും ആശങ്കയ്ക്ക് കാരണമായി ഭവിക്കുന്നത്. ഇത് ഒരു ഭരണ സംവിധാനത്തിൻ്റെ പിടിപ്പുകേടൊന്നല്ല, ചിലപ്പോൾ അന്വേഷണങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ അന്വേഷണം അതെന്താണെന്നുള്ള കാര്യം എത്രയും വേഗം അത് കണ്ടെത്തിയിട്ട് ഈ മരുന്നിനോ അല്ലെങ്കിൽ ഈ വാക്സിനേഷൻ എന്തെങ്കിലും ഗുണനിലവാരക്കുറവുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മനുഷ്യജീവൻ എല്ലാ അപകടവും അല്ലേ? അത് എല്ലാവർക്കും ഓരോ ദിവസവും നമുക്കറിയാം ആശുപത്രിയിൽ എത്രയോ പേര് ഈ വാക്സിൻ എടുക്കാൻ വരുന്നവരാണ്, അവരെല്ലാം ആശങ്കയിലാവില്ലേ? അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഈ ഇതിൻ്റെ ഗുണനിലവാരം അല്ലെങ്കിൽ അത് സൂക്ഷിച്ചിരുന്ന രീതികൾ അതെല്ലാം ശരിയാണോ എന്നുള്ള ഒരു പരിശോധന നടത്തിയിട്ട് അതിനെ കൃത്യമായി അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വേറെ ഇനി വൈറസിന് വല്ല രൂപാന്തരം വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. അത് അതിൻ്റെ കൃത്യമായ പഠനം ഇവർ നടത്തി കൃത്യമായി എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു മറുപടിയും മറ്റും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കും, ജനങ്ങൾക്കുള്ളിലുള്ള ഈ ഭയാശങ്കളെല്ലാം മാറ്റിത്തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, ആർ ജെ അയ്യർ,
ആർ ജെ ലക്ഷ്മി,
നമസ്കാരം.
നമസ്കാരം.